2020 ജൂൺ 26 വെള്ളിയാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ സിനിമാ പേജിൽ നിന്ന്. സിനിമയിലെ തിന്മകൾ പ്രേക്ഷകരെ സ്വാധീനിക്കും. 80കളിലെ കലാമൂല്യമുള്ള സിനിമകളിലെല്ലാം അശോകന്റെ സജീവ സാന്നിധ്യമുണ്ടായിരുന്നു. ഏവിനിക കണ്ടവർക്കൊന്നും അതിലെ വിഷ്ണുവിനെ മറക്കാനാവില്ല. അതുപോലെ ഇടവേളയിലെ തോമസ് ജോണിനെ, അങ്ങനെ എത്ര കഥാപാത്രങ്ങൾ. ജീവിതത്തിൽ ഇതുവരെ ആരോടും ചാൻസ് ചോദിച്ചിട്ടില്ല. ഗായകനാവാൻ മോഹിച്ച് നടനായ അശോകന്റെ ജീവിതത്തിലൂടെ ഒരു യാത്ര. അഭിനയം തുടങ്ങിയിട്ട് 40 വർഷമാകുന്നല്ലോ. അതെ, പക്ഷെ ഇത്രയും സീനിയറായിട്ടും ഒരു നടനെന്ന നിലയിൽ അർഹിക്കുന്ന പരിഗണന കിട്ടിയിട്ടില്ല. 1978 സിനിമയിൽ വന്നത്, പത്മരാജൻ സംവിധാനം ചെയ്ത പെരുവഴി അമ്പലത്തിലൂടെ. അന്നുമുതൽ കരുത്തുള്ളതും വ്യത്യസ്തവുമായ കഥാപാത്രങ്ങൾ മാത്രമാണ് ചെയ്തത്. യവനിക, ഇടവേള, അനന്തരം, തൂവാനത്തുമ്പികൾ, ഒരിടത്തൊരു ഫയൽവാൻ തുടങ്ങിയ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങൾ ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. 90കൾക്ക് ശേഷം അഭിനയ ജീവിതത്തിൽ വല്ലാത്തൊരു ശൂന്യത അനുഭവപ്പെട്ടു. പിന്നീട് ചെറിയ റോളുകളിൽ ഒതുങ്ങി. അതിനെക്കുറിച്ച് ആലോചിച്ച് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. ഈ സമയത്ത് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്പം പ്രയാസപ്പെട്ടു. താരതമ്യേന മോശമല്ലാത്ത സാമ്പത്തിക ചുറ്റുപാടുള്ളതുകൊണ്ട് പിടിച്ചു നിന്നു. എന്തുകൊണ്ട് താങ്കൾക്ക് മലയാള സിനിമയിൽ അർഹിക്കുന്ന ഒരിടം കിട്ടിയില്ലെന്ന് പലരും ചോദിക്കാറുണ്ട്. അതാണ് ഏറ്റവും വലിയ ഊർജം. അതിനെ ഒരു അംഗീകാരമായി കാണുന്നു. സംവിധായകരോട് ചാൻസ് ചോദിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. തുടക്കകാലത്ത് പോലും ആരോടും അവസരം ചോദിച്ചിട്ടില്ല. അതെന്റെ സ്വഭാവമാണ്. സിനിമയിൽ വന്നതുകൊണ്ട് അത് മാറ്റാനാവില്ലല്ലോ. ആരോടും ഇടിച്ചുകയറി സംസാരിക്കുന്ന പ്രകൃതമല്ല. അതുകൊണ്ട് തന്നെ സമാന ചിന്താഗതിക്കാരായ വളരെ ചുരുക്കം സുഹൃത്തുക്കളെ എനിക്കുള്ളൂ. സിനിമയിലേക്ക് വന്നത്, സിനിമയിലേക്കുള്ള വരവ് അപ്രതീക്ഷിതമായിരുന്നു. അന്നത്തെ നായക സങ്കല്പങ്ങൾക്കെല്ലാം വിരുദ്ധമായ മുഖമായിരുന്നല്ലോ എന്റേത്. മികച്ച വേഷങ്ങൾക്ക് വേണ്ടി സംവിധായകർ എന്നെ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അടിസ്ഥാനപരമായി ഞാനൊരു ഗായകനാണ്. സിനിമയിൽ പാടുകയായിരുന്നു ലക്ഷ്യം. പെരുവഴിയമ്പലത്തിന്റെ പത്രപരസ്യം കണ്ട് ചേട്ടനാണ് എന്റെ ഫോട്ടോയും ബയോഡേറ്റയും അയച്ചത്. പത്മരാജനാണല്ലോ നല്ല വേഷങ്ങൾ തന്നത്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്നായിരുന്നു പത്മരാജൻ ചേട്ടന്റെ വേർപാട്. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇന്നത്തെ അവസ്ഥയുണ്ടാകുമായിരുന്നില്ല. എന്നെ ഇപ്പോഴും പ്രേക്ഷകർ തിരിച്ചറിയുന്നത് അദ്ദേഹത്തിന്റെ സിനിമകളിലെ കഥാപാത്രങ്ങളിലൂടെയാണ്. എന്റെ എല്ലാ വിഷമങ്ങളും പത്മരാജൻ ചേട്ടനുമായി പങ്കുവച്ചിരുന്നു. പുതുതലമുറ സംവിധായകരെക്കുറിച്ച് എന്താണ് അഭിനയിക്കേണ്ടതെന്ന് വളരെ കൃത്യമായി പത്മരാജൻ ചേട്ടൻ വായിച്ചു കേൾപ്പിക്കുമായിരുന്നു. ആ വിശദീകരണത്തിൽ നിന്ന് തന്നെ അഭിനയിക്കേണ്ട സീനിനെക്കുറിച്ച് കൃത്യമായ ധാരണ നമുക്ക് കിട്ടും. ഭരതൻ, KG ജോർജ്, അടൂർ ഗോപാലകൃഷ്ണൻ, ലോകദാസ്, MD തുടങ്ങിയ മഹാരഥന്മാരായ സംവിധായകരുടെയും എഴുത്തുകാരുടെയും സിനിമകളിൽ അഭിനയിച്ചപ്പോൾ കിട്ടിയ സർഗാത്മകമായ അനുഭൂതി ഇന്നുള്ള മലയാള സിനിമകളിൽ കിട്ടുന്നില്ല. സിനിമയിലെ മാറ്റത്തെക്കുറിച്ച്. കാലത്തിന്റേതായ മാറ്റം മലയാള സിനിമയിലും വന്നിട്ടുണ്ട്. പണ്ടൊക്കെ എല്ലാവരും ഒന്നിച്ചിരുന്ന കൊച്ചു വർത്തമാനവും മറ്റും പറഞ്ഞാണ് ഉച്ചയൂണ് കഴിച്ചിരുന്നത്, ഒരു കുടുംബം പോലെ. ആ കൂട്ടായ്മ ഇന്നില്ല. ഇൻഹരിയർ നഗറിലെ സൗഹൃദ കൂട്ടായ്മ സിനിമയ്ക്ക് പുറത്തും ഉണ്ടോ? പലരും എന്നോട് ചോദിക്കുന്ന ചോദ്യമാണത്. ആ സിനിമ അത്രത്തോളം പ്രേക്ഷകരുടെ മനസ്സിൽ പതിഞ്ഞതുകൊണ്ടാണ് അവർ അങ്ങനെ ചോദിക്കുന്നത്. സിനിമയ്ക്ക് പുറത്ത് എനിക്ക് അത്തരം സൗഹൃദങ്ങളില്ല. സമയം നല്ലതാണെങ്കിൽ മാത്രമേ ഇത്തരം കൂട്ടുകെട്ടുകൾ ഉണ്ടാകൂ. നമ്മുടെ സമയം മോശമാണെങ്കിൽ ആരും തിരിഞ്ഞു നോക്കില്ല. സിനിമ പൂർണ്ണമായും ബിസിനസ്സാണ്. അവിടെ സൗഹൃദത്തിന് സ്ഥാനമില്ല. വിജയിക്കുന്നവർക്കേ സ്ഥാനമുള്ളൂ. അഭിനയിച്ചതിൽ മറക്കാൻ കഴിയാത്ത കഥാപാത്രങ്ങൾ. തുടക്കകാലത്ത് ഞാൻ ചെയ്ത എല്ലാ കഥാപാത്രങ്ങളും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. പെരുവഴിയമ്പലത്തിലേത് കരുത്തുള്ള കഥാപാത്രമായിരുന്നു. തുടക്കക്കാരനായിട്ടും ആ കഥാപാത്രത്തെ നന്നായി അവതരിപ്പിക്കാൻ കഴിഞ്ഞു. പിന്നീട് പത്മരാജൻ ചേട്ടന്റെ തിരക്കഥയിൽ മോഹൻ സംവിധാനം ചെയ്ത ഇടവേളയിലെ തോമസ് എന്ന കഥാപാത്രം. എന്നാൽ എന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കഥാപാത്രം 1987 അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത അനന്തരം എന്ന ചിത്രത്തിലേതായിരുന്നു. മനോവിഭ്രാന്തി ബാധിച്ച അജയൻ എന്ന കഥാപാത്രം. അതിനുവേണ്ടി ആദ്യം തടി കൂട്ടുകയും പിന്നീട് മനോരോഗം ബാധിച്ച അജയൻ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് തടി കുറയ്ക്കുകയും ചെയ്തു. അന്തർദേശീയ തലത്തിൽ അനവധി ചലച്ചിത്രമേളകളിൽ അനന്തരം പ്രദർശിപ്പിച്ചു. എന്നിട്ടും അവാർഡൊന്നും കിട്ടിയില്ലല്ലോ. പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുള്ള കാര്യമാണത്. എനിക്ക് ഒരുപാട് അവാർഡ് കിട്ടിയെന്ന് വിശ്വസിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ചിലപ്പോഴൊക്കെ അതിൽ വിഷമം തോന്നാറുണ്ട്. ഒരിക്കൽ എന്റെ പേര് മികച്ച രണ്ടാമത്തെ നടനായി പരിഗണിച്ചതാണ്. എന്നാൽ ആ ജൂറിയിലുണ്ടായിരുന്ന ഒരു തിരുവനന്തപുരത്തുകാരൻ എനിക്ക് അവാർഡ് തരുന്നതിനെ ശക്തമായി എതിർത്തു. സിനിമയിലെത്തിയിട്ട് 40 വർഷമായി. പ്രതികരിക്കണമെന്ന് തോന്നുന്ന വിഷയങ്ങളിലൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും. ഡിപ്ലോമാറ്റിക്കായി പറയേണ്ട കാര്യങ്ങൾ അങ്ങനെയേ പറയാവൂ. അപ്രിയ സത്യങ്ങൾ പരമാവധി പറയാതിരിക്കാൻ ശ്രമിക്കും. സിനിമ സമൂഹത്തെ മോശമായി സ്വാധീനിക്കാറുണ്ടോ? തീർച്ചയായും. പ്രത്യേകിച്ച് ഒരു വലിയ തെറ്റിനെ നായക കഥാപാത്രം ന്യായീകരിക്കുമ്പോൾ. സമീപകാലത്ത് മലയാളത്തിലിറങ്ങിയ സിനിമകളിൽ നിന്നും സ്വാധീനം ഉൾക്കൊണ്ട് ചില കൊലപാതകങ്ങൾ വരെ നടക്കുകയുണ്ടായി. സിനിമകളിലെ തിന്മകളാണ് ജനങ്ങളെ പെട്ടെന്ന് സ്വാധീനിക്കുന്നത്.